2025 നവംബർ 9 ഞായറാഴ്ച കേരള കോമഡി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ജെയിംസ് ഡി വാട്സൺ, ലോകം മറക്കില്ല. ഡോക്ടർ ടി എസ് പ്രീത എഴുതുന്നു. ഡി എൻ എ എങ്ങനെ ജനിതക വിവരങ്ങൾ പകർത്തുകയും വഹിക്കുകയും ചെയ്യുന്നുവെന്ന കടകഥ ചുരുളഴിച്ചതിൽ ജെയിംസ് ഡി വാട്സൺ എന്ന ഈ നൂറ്റാണ്ടിലെ ഈ മഹാനായ ശാസ്ത്രജ്ഞനെ ലോകം എക്കാലവും സ്മരിക്കും. ജെയിംസ് ഡി വാട്സന്റെ വിയോഗത്തോടെ ഈ നൂറ്റാണ്ടിലെ ഈ മഹാനായ ഒരു ശാസ്ത്രജ്ഞനെ ലോകത്തിന് നഷ്ടമായിരിക്കുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത അതിസൂക്ഷ്മ ജീവികൾ മുതൽ ഭീമാകാരികളായ മറ്റേത് ജീവജാലങ്ങളുടെയും പാരമ്പര്യ സ്വഭാവ സവിശേഷതകൾ അടങ്ങിയിരിക്കുന്നത് ഡി എൻ എ അഥവാ ഡിയോക്സി റൈബോനോക്സൈഡ് ആസിഡ് തന്മാത്രകളിൽ ആണ്. ഡി എൻ എയുടെ തന്മാത്രഘടന കണ്ടെത്തിയതിന് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മൗറിഷ് വിൽക്കിൻസൺ എന്നിവർ 1962 ശരീരശാസ്ത്ര വൈദ്യശാസ്ത്ര മേഖലയിലെ നോബൽ സമ്മാനം നേടി. പാരമ്പര്യത്തിന്റെ കടങ്കഥ പരിഹരിക്കാൻ സഹായിച്ച ഡി എൻ എയുടെ ഇരട്ട ഹെലിക്സ് ഘടനയെക്കുറിച്ചുള്ള അവരുടെ കണ്ടെത്തലുകളാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ജീവശാസ്ത്രശാഖയുടെ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികകല്ലായിരുന്നു ഈ കണ്ടെത്തൽ. ശാസ്ത്രീയ ശ്രമങ്ങൾ. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ആണ് ഡി എൻ എ ഘടന കണ്ടെത്തിയത് എന്നത് ഒരു പൊതു ധാരണയാണെങ്കിലും വാസ്തവത്തിൽ 10 ആണ്ടുകൾക്ക് മുമ്പ് ഡി എൻ എ ഘടന കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പല ശാസ്ത്രജ്ഞരും തുടങ്ങിയിരുന്നു. 1953 വാട്സണും ക്രിക്കിനും ഡി എൻ എയുടെ ഘടനയെക്കുറിച്ച് വിപ്ലവകരമായ നിഗമനത്തിലെത്താൻ കഴിഞ്ഞത് ഈ പഠനങ്ങളുടെ പിന്തുടർച്ചയിലൂടെയാണ്. 1800കളുടെ മധ്യകാലം മുതൽ 1900 ആദ്യ ദശകം വരെയുള്ള കാലഘട്ടത്തിൽ ശാസ്ത്രജ്ഞർ ഡി എൻ എയെക്കുറിച്ചും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാനും ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ പരമ്പരാഗതമായി പര്യവേഷണം ചെയ്യുന്നതിൻ്റെ അനുമാനത്തിനുമായി ബാക്ടീരിയകളെയും വൈറസുകളെയും ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഡി എൻ എയുടെ പ്രവർത്തനം പ്രധാനമായും അതിൻ്റെ ഘടനയെ ആശ്രയിച്ചാണ്. ഡി എൻ എയുടെ ത്രിമാന ഘടന ആദ്യമായി നിർദ്ദേശിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ആണ്. 1953 രണ്ടുപേരും ചേർന്ന് ഡി എൻ എ ഒരു ഇരട്ട ചുറ്റുഗോവണി പോലെയാണ് എന്ന സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചു. ഗോവണിയുടെ കൈപ്പിടി പഞ്ചസാര തന്മാത്രകളും ഫോസ്ഫറോസ് ഗ്രൂപ്പുകളുമാണ് രൂപപ്പെടുത്തുന്നത്. അഡിനൈൻ, സൈറ്റോസിൻ, ഗുവാനിൻ, തൈമിൻ എന്നീ നൈട്രജൻ ബേസിലുകളാണ് ഗോവണിയുടെ പടവുകളായി വർദ്ധിക്കുന്നത്. 10 പടവുകൾ കഴിയുമ്പോൾ ഒരു ശ്രേണി പൂർത്തിയാവുകയും ഇതുപോലെയുള്ള അടുത്ത 10 പടവുകൾ ചുറ്റുഗോവണിയുടെ അടുത്ത ശ്രേണിയുടെ പിന്തുടർച്ചയായി വരികയും ചെയ്യുന്നു. ഡി എൻ എ ചുറ്റുഗോവണിയിലെ ഓരോ പടവുകളിലുമുള്ള മേൽപ്പറഞ്ഞ നൈട്രജൻ ബേസുകളുടെ ഹൈഡ്രജൻ ബോണ്ടുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡി എൻ എ ഘടന നിർണയം. ഡി എൻ എയുടെ ആകൃതി നിർണ്ണയിക്കാൻ റോസ്ലിൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസും നടത്തിയ എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനങ്ങളുടെ തെളിവുകളും വാട്സൺ ക്രിക്കും ഉപയോഗിച്ചു. ഇരട്ട ചുറ്റുഗോവണിയുടെ രൂപത്തിലുള്ള ഡി എൻ എയുടെ ഘടന നിർവചനത്തിലേക്ക് എത്തിച്ചേരാൻ വാട്സനെയും ക്രിക്കിനെയും സഹായിച്ചത് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനങ്ങളാണ്. ഇത് ഡി എൻ എയുടെ ഇരട്ട ഗോവണി ഘടനയ്ക്കും അതിൻ്റെ കണ്ടുപിടുത്തത്തിൽ നോബൽ പ്രൈസ് ലഭിക്കുന്നതിനുമുള്ള തലത്തിലേക്ക് വാട്സനെയും ക്രിക്കിനെയും വിക്കിൻസിനെയും എത്തിക്കുകയും ചെയ്തു. ഘടന കണ്ടെത്തിയതിൽ നിർണായക പങ്കുവഹിച്ച എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളുടെ ശില്പി റോസ്ലിൻ ഫ്രാങ്ക്ലിൻ സമ്മാനത്തിൽ ഉൾപ്പെട്ടില്ല എന്നത് വിവാദത്തിനിടയാക്കിയിരുന്നു. 1954 ഒരു ലേഖനത്തിൽ ഫ്രാങ്ക്ലിൻ്റെ ഡേറ്റ ഇല്ലാതിരുന്നുവെങ്കിൽ ഞങ്ങളും ഘടനയുടെ രൂപീകരണം അസാധ്യം ആയെങ്കിൽ പോലും അസാധ്യമാകുമായിരുന്നു എന്ന് വാട്സനും ക്രിക്കും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 1953 മെയ് 30 കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി പത്രമായ വാഴ്സിറ്റി ഡി എൻ എയുടെ ഇരട്ട ഗോവണി ഘടന കണ്ടെത്തലിനെക്കുറിച്ച് ഒരു ചെറുലേഖനം പ്രസിദ്ധീകരിച്ചു. 1953 ജൂൺ 1 വാട്സനും ക്രിക്കും തങ്ങളുടെ കണ്ടെത്തൽ നേച്ചർ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു. 6 ആഴ്ചകൾക്ക് ശേഷം വൈറസുകളെക്കുറിച്ചുള്ള 18th കോൾഡ് സ്പ്രിംഗ് ഹാർബർ സിംബോസിയത്തിൽ ഡി എൻ എയുടെ ഇരട്ട ഹെലിക്കൽ ഘടനയെക്കുറിച്ച് വാട്സൺ ഒരു പ്രബന്ധം കൂടി അവതരിപ്പിച്ചു. മീറ്റിംഗിൽ പങ്കെടുത്ത പലർക്കും ഇത് കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. ഡി എൻ എയുടെ ഹെലിക്സിൻ്റെ മാതൃക കാണാനുള്ള ആദ്യ അവസരമായിരുന്നു പ്രസ്തുത സിംബോസിയം. ഡി എൻ എയുടെ ഇരട്ട ഹെലിക്സ് ഘടനയുടെ പ്രസിദ്ധീകരണത്തെ ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായാണ് വിശേഷിപ്പിക്കുന്നത്. ജീവന്റെ രഹസ്യം തുറന്ന ശാസ്ത്രജ്ഞൻ. 1956 മുതൽ 1976 വാട്സൺ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ബയോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്മാത്രാ ജീവശാസ്ത്രത്തിൽ ഗവേഷണം പ്രോത്സാഹിപ്പിച്ചു. നോബൽ സമ്മാനത്തിന് പുറമെ പ്രസിഡന്റ് ജെറാൾഡ് ഫോറിൽ നിന്ന് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, പ്രസിഡന്റ് ബിൻ ക്ലിന്റണിൽ നിന്ന് നാഷണൽ മെഡൽ ഓഫ് സയൻസ് എന്നിവ ഉൾപ്പെടെ നിരവധി അവാർഡുകളും സമ്മാനങ്ങളും വാട്സൺ നേടി. 1988 ഇടയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ വാട്സൺ പ്രവർത്തിക്കുകയും ഹ്യൂമൻ ജീനോം പ്രൊജക്ട് സ്ഥാപിക്കുകയും 2003 മനുഷ്യൻ ജീനോം മാപ്പിംഗ് പൂർത്തിയാക്കാനും ഇത് സഹായിച്ചു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ വാട്സൺ 2 പുസ്തകങ്ങൾ രചിച്ചു. 1965 പുറത്തിറങ്ങിയ മോളിക്കുലാർ ബയോളജി ഓഫ് ദി ജീൻ, 1968 പ്രസിദ്ധീകരിച്ച ഡബിൾ ഹെലിക്സും. 1969 വാട്സൺ ക്യാൻസറിന് കാരണമാകുന്ന ഡി എൻ എകളെ വൈറസിനെക്കുറിച്ച് ഗവേഷണം കേന്ദ്രീകരിച്ചു. ഈ വൈറസുകളെക്കുറിച്ചുള്ള പഠനം നോബേൽ സമ്മാനത്തിന് അർഹമായ ആർ എൻ എ സ്പൈനിങ്ങിന്റെ കണ്ടെത്തൽ ഉൾപ്പെടെ പ്രധാന ജൈവ പ്രക്രിയകളുടെ നിരവധി അടിസ്ഥാന കണ്ടെത്തലുകൾക്ക് കാരണമായി. അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 1 ആഴ്ചയ്ക്ക് ശേഷം നവംബർ 6 ന്യൂയോർക്കിലെ ഈസ്റ്റ് നോർത്ത് പോർട്ടിൽ വാട്സൺ തന്റെ 97 വയസ്സിൽ വിട പറഞ്ഞു. ന്യൂയോർക്ക് ടൈംസ് വാട്സനെ 20 നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരിൽ ഒരാളായി വിശേഷിപ്പിക്കുകയുണ്ടായി. ഡി എൻ എ എങ്ങനെ ജനിതക വിവരങ്ങൾ പകർത്തുകയും വഹിക്കുകയും ചെയ്യുന്നുവെന്ന കടങ്കഥ ചുരുളഴിച്ചതിൽ ജെയിംസ് ഡി വാട്സൺ എന്ന ഈ നൂറ്റാണ്ടിലെ മഹത്തായ ശാസ്ത്രജ്ഞൻ ലോകം എക്കാലവും സ്മരിക്കും. ജീവശാസ്ത്ര രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ പല കണ്ടുപിടുത്തത്തിനും ആധാരമായ ഒന്നായിരുന്നു വാട്സനും സംഘവും നടത്തിയ ഡി എൻ എയുടെ ഘടന നിർവചനം. എക്കാലത്തെയും ഏറ്റവും പ്രശസ്തമായ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൽ ഒന്നാണത്. ഡി എൻ എയുടെ ഘടന അതിൻ്റെ ശില്പികൾക്ക് അത്ര എളുപ്പത്തിൽ നിർവചിക്കാനാകില്ലായിരുന്നു എങ്കിൽ തന്മാത്ര ജൈവശാസ്ത്ര രംഗത്തും ജൈവ സാങ്കേതിക വിദ്യയിലും പിന്നീടുണ്ടായ വിപ്ലവാത്മകമായ പല കണ്ടുപിടുത്തങ്ങളും ഒരുപക്ഷെ അസാധ്യമായി തന്നെ തുടരുമായിരുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ബോട്ടണി വിഭാഗം പ്രൊഫസറാണ് ലേഖിക.